ചിന്തയ്ക്കായിട്ട് ഫിലിപ്പി ലേഖനത്തിലെ ഇതിന്റെ മൂന്നാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. ഫിലിപ്പീൻസ് ചാപ്റ്റർ 3 വേഴ്സ് 12 to 14.
തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുയേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടവനാണ്, ആ ഉറപ്പ് എനിക്കുണ്ട്. എന്നാൽ ക്രിസ്തുയേശു എന്നെ പിടിച്ചപ്പോൾ, അല്ലേ, എന്റെ കരത്തിൽ പിടിച്ചപ്പോൾ, കർത്താവിന്റെ ഹൃദയത്തിൽ, കർത്താവിന്റെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. കാരണം പത്രോസിനെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. കർത്താവ് പത്രോസിനെ വിളിച്ചപ്പോൾ അവൻ ആ സമയത്ത് അങ്ങനെയുള്ള ആളല്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ, ഞാൻ നിന്നെ ആക്കി തീർക്കും എന്ന് പത്രോസിനോട് പറഞ്ഞു. പിന്നെ നമുക്കറിയാം, ഇപ്പൊ കേട്ടതുപോലെ ആ ശിഷ്യന്മാരുടെ, പത്രോസിന്റെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം അവസ്ഥകളിലൂടെയാണ് യേശുവിന്റെ കൂടെ നടന്നപ്പോൾ പത്രോസ് കടന്നുപോയത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്ന അവൻ മനുഷ്യരെ പിടിക്കുന്നവൻ തന്നെയായി തീർന്നു. കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ, നമ്മുടെ കരത്തിൽ പിടിക്കുമ്പോൾ, കൂടെ വരാൻ വിളിക്കുമ്പോൾ കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. അത് അവൻ നിവർത്തിക്കുവാൻ തന്നെയാണ് കർത്താവിന്റെ മനസ്സിലുള്ള ആഗ്രഹം. എന്നാൽ നാമും അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ലക്ഷ്യവും കർത്താവിന്റെ ലക്ഷ്യവും ഒന്നായി തീരുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാത്ത ക്രിസ്തീയ ജീവിതത്തിൽ. എന്താണ് നമ്മുടെ ലക്ഷ്യവും, അല്ല കർത്താവിന്റെ ലക്ഷ്യവും നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യവും, നമുക്ക് നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യവും കൂടെ ഒന്നായി തീർന്നാൽ ക്രിസ്തീയ ജീവിതം എളുപ്പമായി തീർന്നു എന്ന് പറയാം. ഈ കോൺഫ്ലിക്റ്റുകൾ, ഈ പ്രയാസങ്ങൾ വരുന്നത് ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റുകളാവുമ്പോഴാണ്. ഈ ദൈവവചനമൊക്കെ നാം കേൾക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിലുള്ള പദ്ധതിയെക്കുറിച്ചുള്ള ക്ലാരിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം മാറേണ്ടത് നാം അതിനോട് ചേർന്ന് വരികയാണെങ്കിൽ ക്രിസ്തീയ ജീവിതം കുറച്ചും കൂടെ എന്താണ് ഗ്ലോറിയസ് ആയിത്തീരും, കുറച്ചും കൂടെ സ്മൂത്ത് ആയിത്തീരും എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം നമ്മെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്, പരമവിളി, ആൻ അപ്പോർഡ് കോളിംഗ്. അതിലേക്കുള്ള ഒരു യാത്രയിലാണ് നാം എന്നുള്ള ഒരു ബോധ്യം നമ്മെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. എന്ത്, വേർ ആം ഐ ഗോയിങ്, ഞാൻ എവിടേക്കാണ് പോകുന്നത്? പക്ഷെ നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ നമ്മളെ ഇപ്പോൾ ബാധിക്കുന്ന, അല്ലെ, ഈ ആഴ്ചയിൽ, ഈ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ മുഴുകിപ്പോവും. നമ്മൾ തിരക്കുള്ള ഒരു ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അതിലേക്ക് വഴുതി പോകാനുള്ള സാധ്യത ഒത്തിരിയുണ്ട്. അത് ഇതിന്റെ നടുവിൽ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വരണം, എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, എന്താണ് ലക്ഷ്യം, കർത്താവെ നിനക്ക് എന്നെ കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്? അപ്പോസ്തലനായ പൗലോസ് അത് ഹൃദയത്തിൽ ഉറപ്പിച്ചിരുന്നു. ഞാനും കർത്താവ് എന്നെ വിളിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഞാനും ഓടുന്നത്. അങ്ങനെ ഓടുമ്പോൾ ഞാൻ പുറകിലുള്ള എന്റെ വിജയങ്ങളാകട്ടെ, പരാജയങ്ങളാകട്ടെ, അതൊക്കെ മറന്നിട്ട് ഞാൻ മുന്നിലേക്ക് ഓടുകയാണ്. തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അപ്പോസ്തലൻ അങ്ങനെ പറയുവാൻ സാധിച്ചു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് ധൈര്യത്തോടെ പറയുവാൻ സാധിച്ചതിന്റെ ഒരു കാരണം, തനിക്ക് തന്നെ വിളിച്ചപ്പോഴുള്ള ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും ആ അപ്പോസ്തലന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ നാമും നമ്മുടെ വിളിയെക്കുറിച്ചുള്ള, നമ്മുടെ അന്ത്യത്തെക്കുറിച്ചുള്ള, കോളിങ്ങിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ വീണ്ടും വീണ്ടും വരും കൊണ്ടുവരികയാണെങ്കിൽ അതിന് നമുക്ക് എഫർട്ട് ആവശ്യമുണ്ട്. കാരണം നാം ലോകത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളൊന്നും ഇതൊന്നും അതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കത്തില്ല. ദൈവ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം മാത്രമാണ്, ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സഭാപ്രസംഗിയിലെ ഒരു വചനമുണ്ട്, ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ആരംഭത്തേക്കാൾ നല്ലതെന്ന് വിളിക്കുന്നത് അവസാനത്തെ കുറിച്ചാണ്. മനുഷ്യന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നന്നായി തുടങ്ങി പക്ഷേ വളരെ പരിതാരമായ അവസ്ഥയിൽ അവസാനിച്ചതാണ് ആദ്യത്തെ മനുഷ്യന്റെ ചരിത്രം തന്നെ. ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞു വളരെ നല്ലത്, വെരി ഗുഡ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ നാം കാണുന്നത് ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അവന്റെ ഹൃദയം ദുഃഖിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. കണ്ടോ, വളരെ നല്ലത് എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെക്കുറിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ പറയുകയാണ് ഐ'm സാഡ് അബൌട്ട്. എന്നാൽ ക്രിസ്തുവേശുവിൽ നമുക്ക് ഒരു റിസ്റ്റോറേഷൻ ഉണ്ട്. കാരണം അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. ഈ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഈ തിരുവചനങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു കഴിഞ്ഞാണ്ടല്ലോ അനേകരുടെ ജീവ ചരിത്രം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് ബൈബിളിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വെറുമൊരു പ്രസംഗത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ എനിക്ക് തോന്നുന്ന അധികം പുസ്തകങ്ങളൊന്നും ആവശ്യമില്ല. രക്ഷിക്കപ്പെടുവാൻ കർത്താവിന്റെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമേ. പക്ഷേ പഴയ നിയമമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി മനുഷ്യരുടെ ജീവിതത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വ്യക്തമായിട്ട് അവർ വരച്ചു കാണിയിട്ടുണ്ട്. ഇതൊരു ചരിത്ര പുസ്തകമായിട്ട് ചരിത്രം പഠിക്കുവാൻ മാത്രമല്ല അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അനവധി പാഠങ്ങൾ പഠിക്കുവാൻ പറ്റും. ദൈവം എപ്പോഴും നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ മിഷണറി സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്നതും അവരുടെ ബുക്കുകളൊക്കെ വായിക്കാൻ കൊടുക്കുന്നതിന്റെ കാരണം എന്താണ്? ആ കർത്താവിനായി ജീവിച്ച അവരുടെ നല്ല മാതൃകകൾ പിൻപറ്റുവാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടാകുവാനാണ്. എപ്പോഴും നല്ല മാതൃകകൾ. പൗലോസ് തന്നെ ഈ 3-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പിക്കും. ഞാൻ പൂർണ്ണനായിട്ടൊന്നും അല്ല കേട്ടോ നിങ്ങൾ എന്നെ അനുകരിക്കാൻ ശ്രമിക്കേണ്ടത്, പക്ഷെ ഞാനൊരു എനിക്ക് ലക്ഷ്യത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ നടക്കുന്ന പാത ക്ലിയർ ആണ് അല്ലെങ്കിൽ എനിക്ക് ബോധ്യമുണ്ട്, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എന്നെയും അനുഗമിക്കുക എന്ന് ധൈര്യത്തോടെ പൗലോസിന് പറയുവാൻ സാധിച്ചു. അപ്പോൾ മറ്റുള്ളവരുടെ മാതൃകകൾ നമുക്ക് ഒത്തിരി സഹായിക്കും. പ്രത്യേകിച്ച് ദൈവവചനത്തിലുള്ള ആൾക്കാരുടെ ജീവിതം നമ്മെ ഒത്തിരി സഹായിക്കും. ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയ, നന്നായി തുടങ്ങിയ പക്ഷേ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയ അനേകരുടെ ചരിത്രങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് പലരും ചേർത്ത് വെക്കുവാൻ നമുക്ക് കഴിയുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം 1 കൊരിന്ത്യർ 10 പറയുന്നത് പോലെ ഈ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് ഈ പഴയ നിയമത്തിലെ ഒത്തിരി സംഭവങ്ങളും എല്ലാം എഴുതിയിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അവരിൽ നിന്ന് നമുക്ക് ഒത്തിരി പാഠം പഠിക്കണം. കാരണം ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്ക് പ്രയാസമാണെന്ന് നമ്മൾ പറയും, പക്ഷേ അതേപോലെയുള്ള റിസോഴ്സസും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര മാതൃകകൾ. കർത്താവ് സ്വർഗത്തിലേക്ക് പോയിട്ട് 2000 വർഷത്തോളം ആയി, കർത്താവിന് വേണ്ടി ജീവിച്ച എത്രയോടെ മാതൃകകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് ചിലരുടെ ജീവിതത്തിലെ ചില മാതൃകകൾ ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പ്രധാനമായിട്ടും നന്നായി തുടങ്ങി പക്ഷേ എവിടെയോ വെച്ച് വഴിതെറ്റിപ്പോയ, തന്റെ ലക്ഷ്യം മറന്നുപോയ പഴയ നിയമത്തിലെ ചില രാജാക്കന്മാരെ കുറിച്ചുള്ള ചിന്തകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. രാജാക്കൻ നമുക്കറിയാം ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ച് അവർക്ക് ആദ്യമേ ന്യായാധിപന്മാരെ കൊടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം, ചുറ്റുമുള്ള രാജ്യങ്ങളെ പോലെ അവരെ പോലെ ഞങ്ങളെ ഭരിക്കുവാൻ രാജാവിനെ വേണം. ദൈവം ശൗലിനെ കൊടുത്തു, ശൗല് ദൈവകൽപ്പന അനുസരിച്ചില്ല, ദാവീദിനെ കൊടുത്തു. അങ്ങനെ രാജാക്കന്മാരുടെ ഒരു പരമ്പര നമുക്ക് കാണുവാൻ കഴിയും. ഈ രാജാക്കന്മാരെ ദൈവം അവർക്ക് കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം ദൈവം അവരെ നയിക്കുന്നത് പോലെ ജനത്തെ നയിച്ച് ദൈവ വഴിയിൽ അവരും നടക്കണം, ജനവും ദൈവ വഴിയിൽ നടക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന് ഈ രാജാക്കന്മാരെ കുറിച്ചുള്ള ആഗ്രഹം. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, ദൈവ വചനത്തിലൂടെ നോക്കുമ്പോൾ വളരെ ചുരുക്കം പേർ മാത്രമേ അന്ത്യം വരെ ആ വഴിയിൽ നടന്നിട്ടുള്ളൂ. അന്ത്യം വരെ അതിനെ കുറിച്ച് പറഞ്ഞ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ മാതൃകൾ അല്ലെങ്കിൽ ഈ ഇവരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ പഠിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനാണ്. ഒരു ആദ്യമായിട്ട് ഒരു രാജാവിന്റെ കാര്യം നമ്മൾ എടുക്കാം. അത് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിനവൃത്താന്തം 12:1. രണ്ട് സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 12:1.
എന്നാൽ രഹബെയാമിന്റെ രാജ്യത്വം ഉറച്ച് അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രയേലും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു.
രഹോബെയാം എന്നുള്ള രാജാവിനെ കുറിച്ചാണ് ഈ വചനത്തിൽ നാം വായിക്കുന്നത്. ദാവീദിന്റെ പുത്രനായ ശലോമോന്റെ മകനാണ് രഹോബെയാം. ദാവീദിന്റെയും ശലോമോന്റെയും കാലത്ത് 12 ഇസ്രായേൽ ഗോത്രങ്ങളും അവർ ഒരുമിച്ചാണ് ആ ദേശത്ത് വസിച്ചിരുന്നത്. എന്നാൽ ശലോമോന്റെ കാലം കഴിഞ്ഞതിന് ശേഷം രഹബെയാം എന്നുള്ള ശലോമോന്റെ മകൻ രാജാവായി വാഴുന്ന കാലത്ത് ഇസ്രായേൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ ഇസ്രായേലും യഹൂദയും ബെഞ്ചമിനും, രണ്ട് ഗോത്രങ്ങൾ യഹൂദ ഗോത്രമെന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. രഹോബെയാം തുടങ്ങിയത് വളരെ നല്ല രീതിയിലാണ് തുടങ്ങിയത്. കാരണം അതിന്റെ 11:5.
രഹബെയാം യെരുശലേമിൽ പാർത്തു, യഹൂദയിൽ ഉറപ്പിനായി പട്ടണങ്ങളെ പണിതു. അവൻ യഹൂദയിലും ബെന്യാമിലും ഉള്ള ബേത്ലഹേം, ഏദോം, തെക്കോവ, ബെത്സൂർ, സോക്കോ, അദുല്ല, ഗാത്ത്, മരാഷ, സീഫ്, അദോരായിം, ലക്കീഷ്, അസേക, സോര, അയ്യാലോൻ, ഹെബ്രോൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായി പണിതു. അവൻ കോട്ടകളെയും ഉറപ്പിച്ചു.
അതായത് ദേശത്തെ പരിപാലിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് വന്ന ഒരാളായിരുന്നു രഹബെയാം രാജാവ്. എന്നാൽ തന്റെ വാഴ്ചയുടെ 5 വർഷം, 17 വർഷമാണ് ഈ രാജാവ് ഭരിച്ചത്. തന്റെ വാഴ്ചയുടെ 5 വർഷം നടന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ 12:1 വായിച്ചത്. എന്നാൽ രഹബെയാമിന്റെ രാജ്യത്വം ഉറച്ച് അവൻ ബലം പ്രാപിച്ച ശേഷം, കണ്ടോ 12:1, അവനും അവനോടുകൂടെയുള്ള എല്ലാ ഇസ്രായേലും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു. വളരെ ഒരു കോൺട്രാസ്റ്റാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. രാജ്യത്വം ഉറച്ച് ബലം പ്രാപിച്ച ശേഷം എഴുതിയിരിക്കുന്ന സംഭവമാണ് എന്താണ്? യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു. എപ്പോഴും മനുഷ്യന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു വചനം പലപ്പോഴും ശരിയാണെന്ന് തോന്നും. ഇന്നത്തെ യൂറോപ്പിന്റെയൊക്കെ അവസ്ഥ നോക്കുമ്പോൾ ഇത് വളരെ ശരിയാണെന്ന്. കാരണം നവോത്ഥാന പ്രസ്ഥാനമെല്ലാം വളർന്നു വന്ന ഒരു സ്ഥലമാണ് യൂറോപ്പ്. ഇന്നത്തെ യൂറോപ്പിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം എന്താണ്, വ്യവസായ വിപ്ലവത്തിലൂടെയൊക്കെ സമൃദ്ധിയും അറിവും സയൻസും എല്ലാം വളരെയധികം വളർന്നു വന്ന ഒരു ദേശമായിരുന്നു യൂറോപ്പ് ദേശം. മെത്തഡിസ്റ്റ് പ്രസ്ഥാനവും പ്യൂരിറ്റൻ പ്രസ്ഥാനമൊക്കെ അവിടുന്നാണ് ഉടലെടുത്തത്. അവിടുന്നാണ് അനേകം മിഷണറിമാര് അമേരിക്കയും ഇന്ത്യയിലും എല്ലാം വന്നത് നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ വചനം പോലെ എന്താണ് എല്ലാം ഒരു സെറ്റിലായി പോകുന്ന ഒരു അവസ്ഥ വളരെ അപകടമാണ് എന്നാണ് ദൈവവചനത്തിന്റെ നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠം. സൗര്യങ്ങൾ കൂടി സ്വസ്ഥത വന്നു ഒരവസ്ഥയിൽ അനേകർ തെറ്റിപ്പോയതായിട്ടാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുന്നത്. എന്നാൽ അല്പം പ്രയാസങ്ങളും കഷ്ടങ്ങളും കൂടി ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയിൽ നമുക്ക് തോന്നും ഇതൊന്ന് പെട്ടെന്ന് മാറിയേ കൊള്ളാമായിരുന്നു. പക്ഷേ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു കരമുണ്ട്. കാരണം അവന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് അവന്റെ വഴിയിൽ നടക്കുവാൻ പലപ്പോഴും എളുപ്പമായി തീരുന്നത്, ഞാൻ പറയട്ടെ എളുപ്പമായി തീരുന്നത്, പ്രയാസമുള്ള സമയങ്ങളിലാണ്. എന്നാൽ പലപ്പോഴും ഒരു കംഫർട്ടിലേക്ക് ഒരു സ്വസ്ഥതയിലേക്ക് നാം വരുമ്പോൾ ഒരു അപകട മേഖലയാണ് എന്നാണ് ദൈവവചനത്തിന്റെ എപ്പോഴുമുള്ള നമ്മുടെക്കുള്ള വാക്തത്വം. എന്ന് പറഞ്ഞ് സ്വസ്ഥത ആഗ്രഹിക്കരുത് എന്നുള്ളതല്ല, ഉള്ളിൽ ദൈവമക്കൾക്ക് എപ്പോഴും സ്വസ്ഥത ഉണ്ടായിരിക്കും. സ്തോത്രം. ഉള്ളിൽ അനുഭവിക്കുന്ന സ്വസ്ഥതയാണ് ദൈവത്തിന്റെ വാക്തത്വം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയാളിയായിട്ട് ജീവിക്കുക എന്നതിന്റെ അർത്ഥം ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ എസൻസ്, അതിന്റെ ഉള്ളിൽ അവൻ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ഇതിന്റെ എല്ലാം സമൃദ്ധി അവൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും. അത് ദൈവത്തിന്റെ വാക്തത്വമാണ്. എന്നാൽ പുറമേയുള്ള സെറ്റിൽമെന്റുകള് പലപ്പോഴും അപകടത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. ഈ രാജാവിന്റെ കാലത്ത് സംഭവിച്ചത് അതാണ്. അപ്പോൾ വി ഷുഡ് ബി മോർ കെയർഫുൾ, അതായത് കഷ്ടകാലത്തെക്കാൾ വി ഷുഡ് ബി മോർ കെയർഫുൾ ഇൻ പീസ്ഫുൾ ടൈം. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്ന സമയത്താണ് നാം കൂടുതൽ കെയർഫുൾ ആയിരിക്കേണ്ടത്. കാരണം എന്താണ്, തെറ്റിപ്പോകാനുള്ള ഒരു വഴി കൂടുതൽ ആ സമയത്താണ് കാണുന്നത്. വേറെ രാജാവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത് ആ രണ്ട് ദിനവൃത്താന്തം സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 16 വേഴ്സ് 1 and 2. ആസ എന്ന് പറയുന്ന രാജാവ്,
ആസയുടെ വാഴ്ചയുടെ 36-ാം ആണ്ടിൽ ഇസ്രയേൽ രാജാവായ ബയേശ യഹൂദയ്ക്ക് നേരെ വന്നു. യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വരുത്തുപോക്കിന് ആരെയും സമ്മതിക്കാതെ വണ്ണം രാമയെ പണിതുറപ്പിച്ചു. അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നും എടുത്ത് ദമ്മേശേക്കിൽ വസിച്ച ആരാം രാജാവായ ബെൻ ഹദാദിന് കൊടുത്തയച്ചു. എനിക്കും നിനക്കും തമ്മിൽ എന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രയേൽ രാജാവായ ബയേശ എന്നെ വിട്ടു പോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണം എന്ന് പറഞ്ഞു.
ഇവിടെ ആസ 41 വർഷമാണ് ഭരിച്ചത് യഹൂദയെ. അതിന്റെ 36-ാം വർഷത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത്. ആസയെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട് നിങ്ങൾ. യുദ്ധം വന്നപ്പോൾ, എത്യോപ്യക്കാരുമായിട്ടുള്ള യുദ്ധമൊക്കെ വന്നപ്പോഴത്തേക്ക് അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ യുദ്ധമുണ്ടായാൽ സഹായിക്കാൻ നീയല്ലാതെ ആരുമില്ലല്ലോ. അവൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തന്റെ വാഴ്ചയുടെ അവസാനം 41 വർഷം ഭരിച്ച ആസ 36-ാം വർഷമായപ്പോൾ എന്താ ചെയ്തത്? പിന്നെയൊരു ശത്രുവിനെതിരുള്ള യുദ്ധത്തിൽ എന്താ ചെയ്തത്? അവൻ ആരാം രാജാവായ ഇസ്രായേൽ രാജാവായ ബയേശയുമായിട്ടുള്ള ഒരു യുദ്ധം. യഹൂദയ്ക്കും ഇസ്രായേലിനും തമ്മിൽ എപ്പോഴും യുദ്ധമായിരുന്നു. അവർ രണ്ടുപേരും പിരിഞ്ഞതിൽ പിന്നെ അവർ തമ്മിലും യുദ്ധമായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തിൽ, ഇസ്രായേൽ രാജാവായ ബയേശയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ സഹായിക്കാൻ ആരാം രാജാവായ ബെൻഹദദിന്റെ കൂട്ടുപിടിക്കുകയാണ് ഈ ആസ. തന്റെ ജീവിതത്തിന്റെ അവസാന കാലം അടുത്തപ്പോ നന്നായി ഓടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 112-ാം സങ്കീർത്തനം നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കും, ഇത്ര നന്നായിട്ട് ഇത്ര ദൈവത്തോട് കൂടെ ഇത്ര നടന്ന് പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ ഈ ആസാ രാജാവ്. എന്നാൽ ഈ ജീവിതത്തിന്റെ അവസാന കാലമായപ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞത് യുനോ ദ എൻഡ്, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലത്. ആ എൻഡിനെ കുറിച്ച് എപ്പോഴും നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഓടി ദൈവത്തിൽ ആശ്രയിച്ചു എന്നത് തീർച്ചയായും നല്ലത്. എന്നാൽ അന്ത്യം വരെ, ടു ദ എൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്ക് വെച്ച് അവസാന കാലത്ത് പോലും തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ നമുക്ക് ഉണ്ട് എന്ന് യാസയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തന്റെ അവസാനം വരെ യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇതിവിടെ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഒരു റോങ് ആയിട്ടുള്ള ഒരു അലയൻസ്. എന്താണ്? ശത്രുവിനെ തോൽപ്പിക്കാൻ വേറൊരു ശത്രുവിനെ കൂട്ടുപിടിക്കുന്ന അവസ്ഥ. റോങ് അലയൻസ്, കൂട്ടുകെട്ടുകൾ. കൂട്ടുകെട്ടുകളെ എപ്പോഴും നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അനേകർ ആത്മീയ ജീവിതത്തിൽ തണുത്തുപോയത്, അവരുടെ ഓട്ടം നിന്നുപോയത്, അവരുടെ യുദ്ധം നിന്നുപോകുവാൻ കാരണം ചില കൂട്ടുകെട്ടുകൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ്. ഇത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമല്ല, എല്ലാവർക്കും, കുടുംബസ്ഥർക്കും, ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ദൈവജനം നമ്മുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയുള്ളതാണെന്ന് വളരെ ശ്രദ്ധിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ആരുമായിട്ടാണ് നാം കൂടുതൽ ആ ഹൃദയം പങ്കുവെക്കുന്നത്, കൂട്ടുകെട്ടുകൾ, ഫെലോഷിപ്പ് ആരുമായിട്ടാണ് എന്നുള്ളത് വളരെ, അത് അന്ത്യം വരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നതോടൊപ്പം തന്നെ ദൈവ വഴികളിൽ നടക്കുന്നവരുമായിട്ടുള്ള കൂട്ടായ്മയാണ് നമ്മെ സഹായിക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തോടുള്ള കൂട്ടായ്മ നിൽക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നവരുമായിട്ടുള്ള കൂട്ടായ്മ നമ്മളെ ഒത്തിരി സഹായിക്കും, അന്ത്യം വരെ നിൽക്കുവാൻ നമ്മെ സഹായിക്കും. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴേലും നമ്മളൊരു റോങ് അലയൻസ്, കൂട്ടുകെട്ടിലേക്ക് ചെന്ന് പെട്ടുപോയാൽ, ചിലപ്പം സാഹചര്യം വളരെ സമ്മർദ്ദമുണ്ടാക്കുന്നതായിരിക്കാം, എന്നാലും ഇതിന്റെ നടുവിൽ അവിടെയാണ് നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യം നമ്മൾ മനസ്സിലായി. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നത് അത് അന്ത്യം വരെ. ഒരു പ്രശ്നം വരുമ്പോൾ വിശ്വാസത്താൽ ഓവർകം ചെയ്യുന്നു മാത്രമല്ല, പലപ്പോഴും ചിന്തിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ ഐ നീഡ് ഫെയ്ത്ത്, അങ്ങനെയല്ല. ഇതൊരു ലൈഫാണ്, എന്റെ ജീവിക്കുന്ന ഒരു നടപ്പാണ്. ഇറ്റ്സ് എ വാക്കിംഗ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നടപ്പാണ്. അപ്പോൾ ആ കൂട്ടുകെട്ടുകളെ നാം സൂക്ഷിക്കണം. വചനങ്ങൾ കേൾക്കുമ്പോൾ ഓരോരുത്തരും തങ്ങളെ തന്നെ ശോധന ചെയ്യുക. ഈ അടുത്തതായിട്ട് അധ്യായത്തിന്റെ ആ 2 18 അധ്യായത്തിന്റെ 1
യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ അഹാബിനോടും സംബന്ധം കൂടി.
ഓക്കെ, അഹാബിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഇസ്രായേലിന്റെ വൺ ഓഫ് ദ വിക്കഡ് കിങ് എന്ന് പറഞ്ഞ ഏറ്റവും ഒരു ദുഷ്ടനായ അഹാബും ഇസബേലും, ഏലിയ പ്രവാചകനൊക്കെ വൻ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിപ്പിടിച്ച ഒരു സമയമായിരുന്നത്. ഈ യഹോശാഫാത്ത് ഇവിടെയും രഹോബിയാമിന്റെ കാലത്ത് നടന്നപോലെ ധനവും മാനവും വളരെ ഉണ്ടായി. അതിന്റെ തൊട്ടു താഴെ എഴുതി വിളിച്ചിരിക്കുകയാണ്, അവൻ അഹാബിനോട് സംബന്ധം കൂടി. ആസ ഇസ്രായേൽ രാജാവിനോട് യുദ്ധത്തിന് അരാം രാജാവുമായിട്ടാണ് സംബന്ധം കൂടിയതെങ്കിൽ, ഇവിടെ ഇസ്രായേലിനെ മുഴുവൻ മുടിച്ചുകൊണ്ടിരിക്കുന്ന, മുഴുവൻ ദുഷ്ടതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവുമായിട്ട് സംബന്ധം കൂടിയാണ് ഇവിടെ യഹോശാഫാത്ത്. നന്നായിട്ട് ഓടിയാളാണ്. അതിന്റെ 17:1-5 വചനങ്ങൾ വായിക്കാം. യഹോശാഫാത്ത് എങ്ങനെ ഓടിയാളായിരുന്നു നമുക്ക്.
അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി തീർന്നു. അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ ആക്കി. യഹൂദ ദേശത്ത് തന്റെ അപ്പനായ ആസ പിടിച്ച എഫ്രയീം പട്ടണങ്ങളിലും കാവൽ പട്ടണങ്ങളെയും ആക്കി. യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു.
കണ്ടോ, ഈ യഹോശഫാത്തിന്റെ തന്നെ കുറിച്ച് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്ന കാര്യമാണെന്ന് ഇപ്പോൾ വായിച്ചു കേട്ടത്. ദൈവത്തിന്റെ വഴികളിൽ തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യ വഴികളിൽ ദാവീദും പാപം ചെയ്തത്, പക്ഷേ ദൈവത്തെ ചേർന്ന് നടന്ന ആ സമയത്ത് പോലെ തന്നെ യഹോശഫാത്തും നടന്നിരുന്നു, ജനത്തെയും അങ്ങനെ നടത്തിയിരുന്നു എന്നാണ് ഈ വചനത്തിൽ വായിക്കുന്നത്. ഈ യഹോശഫാത്ത് രാജാവാണ് യാഹാബുമായിട്ട് സംബന്ധം കൂടിയത്. അത് മാത്രമല്ല, അവൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷനിലേക്കാണ് വന്നത്. കാരണം യഹോശാഫാത്ത് തന്റെ മകനെ ആഹാബിന്റെ മകൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തു. നോക്കണേ, എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് പിരിയാൻ പറ്റാത്ത ഒരു ബന്ധത്തിലേക്കാണ് ഇവർ രണ്ടുപേരും തമ്മിൽ വന്നത്. ഒരു വിക്കറ്റ് കിങ്ങിന്റെ മകളെ തന്റെ മകന് വിവാഹത്തിന് ഏൽപ്പിച്ച് കൊടുത്തതോടുകൂടി പിന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ, അതല്യ എന്ന് പറയുന്ന തന്റെ മകന്റെ ഭാര്യ 6 വർഷത്തോളം യഹൂദയെ ഭരിക്കുകയും എന്ന് പറഞ്ഞ തലമുറ മുഴുവൻ നശിപ്പിക്കാൻ നോക്കിയ ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും സത്താന്റെ ഒരു ഏജന്റിനെ പോലെ പ്രവർത്തിച്ച ആളാണ്. കാരണം വാഗ്ദത്ത സന്തതി വരേണ്ട പാരമ്പര്യമാണിത്. ദാവീദിന്റെ പാരമ്പര്യത്തിലാണ് യേശു ക്രിസ്തു ജനിക്കേണ്ടത്. പക്ഷേ സന്തതികളെ മുഴുവൻ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഒരാളാണ് ഈ മകന്റെ ഭാര്യയായിരുന്ന അഥല്യ. ഇതിന്റെ എല്ലാം തുടക്കം എവിടെയാണ്? റോങ് അലയൻസ്. അവിടെയാണ് ഇത് തുടങ്ങിയത്. നന്നായിട്ട് ഓടിയ ആളായിരുന്നു, പക്ഷേ ഒരു വിവാഹത്തിന്റെ വന്നപ്പോൾ, വിവാഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ദൈവവചനത്തിൽ എപ്പോഴും കാണിക്കുന്നു. എങ്ങനെയുള്ള ഒരാളുമായിട്ടാണ് ആ അലയൻസിലേക്ക് വരുന്നത് എന്നുള്ളത് ഇറ്റ് ഡിസൈഡ്സ് അവർ ഫ്യൂച്ചർ എന്ന് തന്നെ പറയാം. ഇറ്റ് ഡിസൈഡ്സ് അവർ ഫ്യൂച്ചർ. കാരണം ദൈവഹിതം കേൾക്കാതെ നമ്മൾ ഒരാൾ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് എന്നാണ് ദൈവവചനത്തിൽ നാം കാണുന്നത്. ഈ സോളമന്റെ ജീവിതത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. കാരണം കണ്ടോ, ഒരു പിതാവ് അത് ചെയ്തപ്പോൾ തലമുറകളിൽ പോലും അതിന്റെ എഫക്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരു ശത്രു രാജ്യവുമായിട്ട് അലയൻസ് ആണ് ആസ ഉണ്ടാക്കിയതെങ്കിൽ യഹോശഫാത്ത് അതിന്റെ അപ്പുറം കടന്ന് ഒരു ഫാമിലി റിലേഷൻ വരെ ഈ ശത്രു രാജ്യവുമായിട്ട് ഉണ്ടാക്കിയെടുത്തു. ആ റിലേഷനിലൂടെ അവന്റെ അധപതനം തുടങ്ങുകയും ചെയ്തു. 2 ദിനവൃത്താന്തം 24 അധ്യായത്തില് ജോഷ് അതിന്റെ 17 വചനം വായിക്കാം. അതിന്റെ 24:1 വായിക്കാതെ.
യോവാർ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 7 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം യെരുശലേമിൽ വാണു. ബേർശേബക്കാരിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യ എന്ന് പേർ.
ഈ സമയത്ത് ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ, ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദിനവൃത്താന്തത്തിലൊക്കെ രാജാക്കന്മാരെ കുറിച്ച് എഴുതിയപ്പോ എപ്പോഴും എഴുതിയിട്ടുണ്ട് അവരുടെ അമ്മയുടെ പേരും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയുടെ പേര് ഇപ്പൊ വായിച്ചു, അവരുടെ അമ്മയ്ക്ക് സിബ്യ. എത്രമാത്രം നിങ്ങൾ രാജാക്കന്മാരുടെ എല്ലാവരുടെയും പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. അവന്റെ അമ്മയുടെ പേര് എങ്ങനെ, അമ്മമാരുടെ വലിയൊരു ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് കാണുന്നത്. മക്കൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതില് അമ്മമാർക്ക് വലിയ ഒരു പങ്കുണ്ട്. മോശം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിമോത്തി എടുത്തു കഴിഞ്ഞാൽ, ആ അമ്മമാർ എങ്ങനെ കുഞ്ഞുങ്ങളെ, കാരണം കൂടുതൽ സമയം മക്കളോടുകൂടെ ചെലവഴിക്കുന്നത് അമ്മമാരാണ്. ഏറ്റവും ചെറുപ്പത്തിൽ അവർ ജനിച്ച് ഉദരത്തിൽ വഹിക്കുന്നത് മുതൽ ജനിക്കുന്ന ഒരു കുഞ്ഞു പ്രായത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അമ്മമാരാണ്. അമ്മമാർ എന്ത് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. മോശയുടെ ജനനത്തെങ്കില് മോശയെ അറിയാം, അത്ഭുതകരമായി തന്റെ അമ്മ തന്നെയാണ് നോക്കിയത്. അവനൊരു ഹെബ്രായൻ എന്ന് മിസ്രയീമിൽ ജീവിച്ചപ്പോഴും അവന് പറഞ്ഞു കൊടുത്തത് ആരായിരിക്കാം? അവന്റെ അമ്മയാണ് പറഞ്ഞു. അവൻ വളർന്നു വന്നപ്പം അവന് മനസ്സിലായി ഞാനൊരു എബ്രായനാണെന്ന്. അമ്മമാരുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് ദൈവജനത്തിലെ ഒരു വാക്യം പോലും നമുക്ക് നിസ്സാരമായി എടുക്കാം. ഒരാളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ, അവന്റെ ഐഡന്റിറ്റി പോലെയാ. അപ്പന്റെ പേരറിയാം, പക്ഷേ അമ്മയുടെ പേരും അതിനോട് ചേർത്ത് വെച്ച് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ജോവാഷ് 7 വയസ്സിലാണ് രാജ്യം ഭരിക്കാൻ തുടങ്ങുന്നത്. 40 സംവത്സരം അവൻ രാജ്യം ഭരിച്ചു എന്ന് നമുക്കറിയാം. യോശാഫത്തിന്റെ മകൻ വിവാഹം കഴിച്ച അഥല്യ ഈ സമയത്താണ് എല്ലാവരും കൊല്ലാൻ നോക്കിയപ്പോഴും ജോവാഷ് വളരെ ചെറുപ്പമായിരുന്നപ്പോൾ അവന്റെ അങ്കിളൊക്കെ അവനെ സൂക്ഷിച്ചതുകൊണ്ടാണ് അവൻ 7 വയസ്സായപ്പോലൊക്കെ ഈ ഭരണം ഏറ്റെടുക്കേണ്ടി വന്നത്. നമ്മൾ ചിന്തിക്കും 7 വയസ്സായപ്പോഴൊക്കെ രാജഭരണം ഏറ്റെടുക്കേണ്ട അവസ്ഥ ദൈവ ഇസ്രായേൽ മക്കൾക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം യഹോയാദ പുരോഹിതനെ അവന്റെ കൗൺസിലിനായിട്ട് കൊടുത്തിരുന്നത് കൊണ്ട് യഹോയാദ പുരോഹിതൻ ഇവനെ സഹായിച്ചിരുന്ന യോവാശിനെ സഹായിച്ചിരുന്ന കാലത്തെല്ലാം യോവാശ് നന്നായിട്ട് ഭരിച്ചു. നമുക്കതിന്റെ 17-ാം വചനം വായിക്കാം.
യഹോയാദ മരിച്ച ശേഷം യഹൂദ പ്രഭുക്കന്മാർ വന്ന് രാജാവിനെ വണങ്ങി.
രാജാവ് അവരുടെ വാക്ക് കേട്ടു. യഹോയാദ നല്ല കൗൺസിൽ, നല്ല ആലോചനകളെ പറഞ്ഞുകൊടുത്ത് യോവാശിനെ സഹായിച്ചിരുന്നു. എന്നാൽ യഹോയാദ മരിച്ചതിന് ശേഷം അവൻ മറ്റു ലീഡേഴ്സിന്റെ വാക്കുകൾ കേൾക്കുവാൻ തുടങ്ങി. അതിനുശേഷം അതിന്റെ 18-ാം വചനത്തിൽ എന്താണ് പറയുന്നത്? അതുവരെ നന്നായിട്ട് ഓടിയിരുന്ന ഒരു വ്യക്തിയാണ് ജോവാഷ്, യഹോയാദ പുരോഹിതൻ കൂടെ ഉണ്ടായിരുന്നിടത്തോളം കാലം.
അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയം ഉപേക്ഷിച്ച് അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദയുടെ മേലും യെരുശലേമിന്റെ മേലും കോപം വന്നു.
കണ്ടോ, നല്ല രീതിയിൽ ഓടിയിരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു വൈസ് കൗൺസിൽ, ഒരു നല്ല ഉപദേഷ്ടാവ് ആയിട്ട് യഹോയാദ പുരോഹിതൻ ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും പലപ്പോഴും തീരുമാനമെടുത്തത് യഹോയാദ പുരോഹിതൻ ആയിരിക്കാം. പെട്ടെന്ന് യഹോയാദ പുരോഹിതൻ മരിച്ചപ്പോ യോവാഷിന് തന്നെ തന്റെ രാജ്യത്തെ ഭരിക്കേണ്ട ചുമതല വന്നു. വൈസ് കൗൺസിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ യോവാഷ് തിരഞ്ഞെടുക്കുന്നത് മോശമായ വഴികളിലേക്കാണ് അവൻ പോയത്. ഒരു നല്ലയാൾ കൂട്ട ഉണ്ടായിരുന്നപ്പോഴും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സേഫാണ് അല്ലെ. ഒരു ഒരു നല്ല സഹോദരന്മാരുള്ള, നമ്മെ നടത്തുന്ന ഒരു സഭയുടെ ചട്ടക്കൂടിനകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ വി ആർ വെരി സേഫ്. എന്നാൽ അതൊരിക്കലും ഉറപ്പ് തരുന്നില്ല. ദൈവത്തിന്റെ വഴികളിൽ അന്ത്യത്തോളം നടക്കുവാനുള്ള ബലം നാം പ്രാപിച്ചു എന്നുള്ള ഉറപ്പ് നമുക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് കാരണം നാം ആ സേഫ്റ്റി എൻവയറമെന്റ് അല്ലെങ്കിൽ നമ്മെ നടത്തുന്ന, നമ്മെ വഴി നടത്തുന്ന, ഓരോ ചെറിയ കാര്യങ്ങളിൽ ഉപദേശിച്ച് നടത്തുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലാതായിരിക്കുന്ന ഒരു സമയത്ത് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് ആരായാലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനാണ് നാം നമ്മൾ തന്നെയും പഠിക്കേണ്ടതും മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതും. ട്രസ്റ്റ് ഇൻ ദ ഗോഡ്. ഒരുപക്ഷെ നമ്മുടെ മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും ഒരു ദൈവമായി തീരരുത് എന്ന് നാം ഉറക്കണം. വി ആർ നോട്ട് ഗോഡ്. നമ്മുടെ മക്കളുടെ കാര്യത്തിലായാലും വേറെ ആരുടെ കാര്യത്തിലായാലും വി ആർ നോട്ട് ഗോഡ് ഫോർ ദം. ദേ ഹാവ് ടു ഡിപെൻഡ് ഓൺ ഗോഡ് ആൻഡ് ലേൺ ടു ലിവ്. അല്ലെങ്കിൽ അനേകരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കേണ്ട അവസ്ഥ, പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ പലപ്പോഴും പതറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ. അതിന്റെ കാരണം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള ഒരു ട്രെയിനിങ് പലപ്പോഴും കിട്ടാത്തത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്, വി ഹാവ് ടു ലേൺ ടു ഡിപെൻഡ് ഓൺ ഗോഡ്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലം ഉണ്ടായിരിക്കൽ തന്നെ, അതുകൊണ്ടാണ് നമുക്ക് കേൾക്കുന്നത് ദൈവത്തിന്റെ സ്വരം കേട്ട് മാത്രമേ ജീവിക്കാവുള്ളൂ. മനുഷ്യരുടെ സ്വരം മാത്രം കേട്ട്, പ്രസംഗങ്ങൾ മാത്രം കേട്ട് മാത്രം ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോ ഗ്യാരണ്ടി ദാറ്റ് വിൽ റീച്ച് ദ എൻഡ്. അന്ത്യം വരെ വിശ്വസ്തയോടെ ഓടാമെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കത്തില്ല. അവസാനമായിട്ട് ഒരു രാജാവിന്റെ അവിടെ കാര്യം ചിന്തിക്കാം. 26-ാം അധ്യായത്തിന്റെ 14-ാം വരം. ഉസ്സിയ രാജാവ്,
എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു, ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു എന്നു.
52 വർഷം ഭരിച്ച ഒരു രാജാവാണ് ഉസ്സിയ രാജാവ്. എന്നാൽ ഉസ്സിയ രാജാവിന്റെ വാഴ്ചയുടെ ഇടയ്ക്ക് ഉസ്സിയ രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. കണ്ടോ, ധനവും മാനവും വന്നപ്പോൾ, രാജ്യത്തെ ഉറച്ചപ്പോൾ, ഇവിടെ ബലവാനായപ്പോൾ. നമ്മൾ ചിന്തിക്കും, ബലവാനാകുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയല്ലേ ചെയ്യേണ്ടത്? കാരണം എങ്ങനെയാണ് ഈ ബലമൊക്കെ ലഭിച്ചത്? പക്ഷെ അതൊക്കെ മറന്നുപോയി, അവന്റെ ഹൃദയം നിഗളിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അഹങ്കാരം എപ്പോഴും എപ്പോഴും നാം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവമക്കള് താഴ്മയുള്ളവർക്ക് മാത്രമാണ് കൃപ ലഭിക്കുന്നത്. അന്ത്യത്തോളം യേശുവിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനോ, ഒരു ദാസന് മറ്റുള്ളവരുടെ കാലുകൾ കഴുകണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ക്രിസ്തുവിലുള്ള മനോഭാവം തന്നെ. എപ്പോൾ ഈ അഹങ്കാരം, ഇത് നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല, ഇതിനെതിരെ ഒരു യുദ്ധം നമുക്ക് ഉണ്ട്, അന്ത്യം വരെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ താഴ്മയോടെ ജീവിച്ചു എന്നുള്ളത് ഒരു ഉറപ്പല്ല, ടിൽ ദ എൻഡ് അതിൽ തന്നെ നിൽക്കുവാൻ നാം ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെയൊക്കെ ജീവിതം വളരെ നന്നായിട്ട് ഓടിയിരുന്നവരാണ്. എത്ര മനോഹരമായിട്ടായിരുന്നറിയോ ഈ ഉസ്സിയാവ് രാജാവ് ഭരിച്ചിരുന്നത്. രാജ്യത്തെ എല്ലാ രീതിയിലും ഉറപ്പിക്കുകയും രാജ്യത്തെ ശക്തമാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഉസ്സിയ രാജാവ്. എന്നാൽ തന്റെ ജീവിതത്തിൽ ഇടയ്ക്ക് എല്ലാം ഒരു ബലം ലഭിച്ചു, എല്ലാം ഒന്ന് സെറ്റിലായി എന്ന് തോന്നിയപ്പോൾ ഹൃദയം അഹങ്കരിച്ചു. അവൻ ഒരു കുഷ്ഠരോഗിയായി തീർന്നു. അവൻ മരിച്ചത് അങ്ങനെയാണ്. കണ്ടോ, ദൈവം മുഖപക്ഷം നോക്കുന്നവനല്ല. ഞാൻ ചിന്തിക്കാൻ, ചിലപ്പോൾ ഭയം വരും. എത്ര നന്നായിട്ട് നമ്മൾ ഓടി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അല്ല ദൈവം, ഹൗ വെൽ വി ആർ ഫിനിഷിംഗ്. നമ്മുടെ ഫിനിഷിംഗ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവജനത്തില് ഈ ദേമാസിനെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് തന്നെ കുറിച്ച് പറയുന്ന ആ അധ്യായത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദേമാസ് ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി. നന്നായി തുടങ്ങിയവരാണ്, കൊളോസ് ലേഖനത്തില് നന്നായിട്ട് തുടങ്ങിയ ലൂക്കോസിന്റെയും ദേമാസിനെ കുറിച്ചൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, തന്റെ കൂടെ നടന്നു. പക്ഷെ അവസാനമായപ്പോ പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയാൻ പറ്റി, നാൻ ഓടി. പക്ഷെ അതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, ദേമാസ് ലോകത്തെ സ്നേഹിച്ച് പോയി. അപ്പോൾ ഈ ഒരു അപകടം ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെല്ലാം കംഫർട്ട് ഒരു അപകട മേഖലയാണെന്ന് നാം തിരിച്ചറിയണം. ലോകം അതാണ് ഏറ്റവും നമ്മൾ എത്തിപ്പെടേണ്ട അവസ്ഥ എന്ന് പല രീതിയിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വി ഷുഡ് ബി വെരി കെയർഫുൾ എന്ന് രഹബ്യാമിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകൾ, അത് ഏത് കാര്യത്തിനായാലും, ബിസിനസ് കാര്യങ്ങൾക്കായാലും, ജോലി കാര്യങ്ങൾക്കായാലും, അല്ലെങ്കിൽ കുടുംബത്തെ കാര്യങ്ങൾക്കായാലും, വിവാഹ കാര്യത്തിലായിരിക്കും, ഏത് സമയത്തും കൂട്ടുകെട്ടുകളെ നാം സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നന്നായി ഓടിയിരുന്ന അനേകരും വീഴ്ച അവരുടെ ജീവിതത്തിൽ തുടങ്ങിയത് കൂട്ടുകെട്ടുകൾ മോശമായി പോയപ്പോഴാണ്. നല്ല കൗൺസിലേഴ്സിന്റെ ഉപദേശം ഉള്ളപ്പോൾ പലപ്പോഴും നമുക്ക് നടക്കുവാൻ കഴിയും. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിലും ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ നാം പരിശീലിക്കേണ്ടി ഇരിക്കുന്നു. ചില സമയത്ത് എല്ലാത്തിലും ഓടിപ്പോയി മനുഷ്യരുടെ കൗൺസിൽ ചോദിക്കാതെ കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ ആലോചനകളെ കേട്ട് നടക്കുവാൻ ഞാൻ പഠിച്ചാൽ എങ്കിൽ മാത്രമേ മനുഷ്യരുള്ള ആശ്രയം കുറഞ്ഞു പോകത്തുള്ളൂ. എപ്പോഴും അഹങ്കാരം കടന്നു വരുവാനുള്ള ഒരു സാധ്യത, അത് പ്രത്യേകിച്ച് നമ്മൾ ബലത്തോടെ ഇരിക്കുമ്പോഴാണ്, സ്വസ്ഥതയോടെ ഇരിക്കുമ്പോഴാണ്, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുമ്പോഴാണ് അതിനുള്ള അപകടം വളരെ കൂടുന്നത്. ഇത് അനേക ചില രാജാക്കന്മാരുടെ ജീവിതത്തിലെ കാര്യം മാത്രമാണ് ഇവിടെ ഒരു സാമ്പിളായിട്ട് എടുത്തത്. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ വാക്തത്വമുണ്ട്. പുതിയ നിമിത്തം ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് അനവധി വാക്തത്വങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മെ ഭയപ്പെടുത്തേണ്ട കാര്യം. യു ഹാവ് ടു ബി കോഷ്യസ്. ഇപ്പൊ ഒരു റോഡിൽ കൂടെ നടക്കുമ്പോൾ അവിടെ അപകടം മുന്നിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ യാത്രയൊന്നും നിർത്തത്തില്ല. ഓക്കെ, അപകടം മുന്നിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആരും തിരിച്ചു പോവോ? ഇല്ല. വി ഷുഡ് ബി മോർ കെയർഫുൾ. അന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, നമ്മളൊരു കെയർഫുൾ ആയിരിക്കണം. കാരണം പോയി ചെയ്യരുത്. അതായത് ഈ ദൈവവചനത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. യാത്ര മുന്നോട്ട് തന്നെ തുടരണം, ലക്ഷ്യത്തിൽ നാം എത്തണം. പക്ഷേ ഈ വാർണിംഗ് സൈൻസുകളൊക്കെ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോറിയസ് ആയിട്ട് നീതിയുടെ കിരീടം ലഭിക്കുന്നവരായിട്ട് നിൽക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ദൈവവചനത്തിൽ നമ്മെ മാതൃകൾ നമ്മെ ഉത്സാഹിപ്പിക്കട്ടെ. കർത്താവിന് അനവധി വാഗ്ദത്തങ്ങളുണ്ട്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് സകല മഹത്വവുമാൻ കരയേറ്റും. ദൈവജനത്തില് അനേക വാക്തങ്ങളുണ്ട്. പൗലോസ് ആദ്യം പറഞ്ഞ വാക്കെന്താണ്? ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്ന ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു ഭാഗ്യം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുവാനുള്ള ഒരു ഭാഗ്യം. എന്നാൽ നാം ആ ലക്ഷ്യത്തിലേക്ക് തന്നെ, ക്രിസ്തു യേശുവിന് എന്നെ കുറിച്ചുള്ള ലക്ഷ്യം എന്താണോ അതിലേക്ക് തന്നെ ഓടുവാൻ നാം ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. എങ്ങോട്ടാണ് നാം പോകുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. നാം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ ഓടി എന്നുള്ളതല്ല, ഹൗ ഡു യു ഫിനിഷ്. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത് എന്ന് നാം തിരിച്ചറിയണം. വചനത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം, ഗലാത്തിലോട് പറയുന്നുണ്ട്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, പക്ഷേ നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളഞ്ഞത് ആരാണെന്നാണ് ചോദിക്കുന്നത്. യു ആർ റണ്ണിങ് വെൽ എന്ന് അങ്ങനെ നമ്മളെ കുറിച്ച് ഒരിക്കലും പറയുവാൻ ഇടരുത്. യു ആർ റണ്ണിങ് വെൽ, ബട്ട് വാട്ട് ഹാപ്പൻ നൗ? പലരെയും കുറിച്ച് ചോദിച്ചിട്ടില്ലേ, മോനെ നന്നായിട്ട് പഠിച്ചിരുന്നതാണല്ലോ, ഇപ്പൊ എന്താ പറ്റി? നമ്മൾ ചോദിക്കുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട്, ഒരു സ്കൂളിലോ കോളേജിലോ അഡ്മിഷൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ബട്ട് വാട്ട് മാറ്റേഴ്സ് ഈസ് ഹൗ ഡു യു കം ഔട്ട് ഓഫ് ദാറ്റ്. ഹൗ ഡു യു കം ഔട്ട് ഓഫ് ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ എപ്പോഴും. അഡ്മിഷൻ കിട്ടുന്നതൊക്കെ നല്ലതാ, തുടക്കമൊക്കെ ഇറ്റ്സ് ഗുഡ്, പക്ഷേ എങ്ങനെ അവിടുന്ന് പുറത്തു വരുന്നു അറിയാം. നന്നായിട്ട് തുടക്കമല്ല നന്നായിരുന്നു, പക്ഷേ പുറത്തു വന്നപ്പോൾ ഒത്തിരി സബ്ജക്റ്റൊക്കെ ഫീൽ ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. പക്ഷെ ഹൗ ഡു യു ഫിനിഷ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതം നന്നായിട്ട് അവസാനിപ്പിക്കാൻ തന്നെയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ അതിനുള്ള റിസോഴ്സസ് എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, തൻ്റെ ഈ വചനങ്ങളെ അല്ലെ വീണ്ടും വീണ്ടും നമ്മളെ കേൾപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ഹി വാണ്ട് അസ് ടു റൺ ടിൽ ദ എൻഡ്. അവസാനം വരെ നാം പോകണം, ഗ്ലോറിയസ് ആയിട്ട് തൻ്റെ കാന്ത കാണണം എന്നുള്ള ഉറപ്പാണ്. തന്റെ പരിശുദ്ധാത്മാവിനെ ധാരാളമായിട്ട് ചോദിക്കുന്നതിനേൽ പകരുന്ന എന്തിനാണ്? സ്വയമായിട്ട് നമുക്കിത് ചെയ്യുവാൻ കഴിയത്തില്ല എന്നും കൂടെ നാം തിരിച്ചറിയണം. വി കനോട്ട് റൺ ഓൺ അവർ ഓൺ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിവില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തെ നാം അനുസരിക്കുമ്പോൾ, വചനത്തിന് മുന്നിൽ നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തി നമ്മുടെ മേൽ കടന്നു വരും. അവൻ നമ്മെ വീഴാതെ വണ്ണം അന്ത്യം വരെ സൂക്ഷിക്കുവാൻ അവൻ ശക്തനാണെന്ന് നാം തിരിച്ചറിഞ്ഞു. അവസാനമായിട്ട് ഈ അവസാനിച്ച കാര്യം ഓർത്തപ്പം ഒരു സംഭവം കൂടെ ഓർമ്മ വരുന്നത്, അത് പറഞ്ഞിട്ട് നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെ ഉള്ള വചനങ്ങൾ.
അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലതാനും. ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അതൊഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്ക് അങ്ങനെ ഭവിക്കും.
യേശു പറഞ്ഞ അവസാനത്തെ സ്ഥിതി ആദ്യത്തെക്കാളും വളരെ കഷ്ടമായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ, എന്നിൽ നിന്ന് അങ്ങനെ പ്രത്യക്ഷമായ ബോധമൊന്നും പുറത്തായതായിട്ടൊന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇത് ചിലരെ കുറിച്ച് വല്ല വയനാട്ടിലുള്ളവരെ കുറിച്ചൊക്കെ ആയിരിക്കും ഇതൊക്കെ പറയുന്നത്. എന്നാൽ ഈ അപകടം എപ്പോഴും ഉണ്ട് എന്ന് ദൈവജനത്തിൽ കർത്താവ് ഓർപ്പിക്കുകയാണ്. അടിച്ചുവാരി എംപ്റ്റി ആയിട്ട് കിടക്കുന്ന ഒരു ഭവനത്തിലേക്ക് തിരികെ വരുവാൻ ശത്രു എപ്പോഴും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് ദൈവജനത്തിന്റെ വാക്തത്വം. അവന്റെ അവസാനത്തെ സ്ഥിതി അല്ലെ, ഒരിക്കൽ ക്ലീൻ ആയിരുന്നു, പക്ഷേ അവസാനത്തെ സ്ഥിതി എന്താണ്? തന്നിലും ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളെ വന്ന് അവിടെ താമസിക്കുന്ന ഒരു അവസ്ഥ. ഈ ദുഷ്ടതലമുറയ്ക്കും അതുപോലെ സംഭവിക്കുന്നു. യേശുവിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ നാം കേട്ടുകൊണ്ടിരിക്കുക. അവൻ പറയുന്ന ഓരോ വാണിങ്സും നാം ഏറ്റെടുക്കണം. വി ഹാവ് ടു ഫിൽ അവർ സെൽഫ്. നമ്മുടെ ഹൃദയം എന്തിനാൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവവചനത്താലും ദൈവിക ചിന്തകളാലും നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കേണ്ട ആവശ്യം ഞാൻ ഇന്നാളുകളിൽ കൂടുതലായിട്ട് മനസ്സിലാക്കിയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരി കൂടുതൽ നമ്മളെ ചിന്തകളെ മാറ്റിക്കളയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.